വലിയ നാമത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ നമുക്ക് വീണ്ടും ചേർന്ന് വരുവാൻ കർത്താവ് നമ്മോട് കരുണ ചെയ്തു. ഈ ആത്മീയശ്രൂഷയിൽ അകലെയായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും പ്രിയ പൈതങ്ങൾക്കുമെല്ലാം കർത്താവിൽ എൻ്റെ സ്നേഹവന്ദനം വേണ്ടി ഞാൻ അറിയിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുന്നതിന് വളരെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും പല മുഖാന്തരങ്ങൾ കൂടെ അതിനെ നിരുത്സാഹപ്പെടുത്തുവാൻ അതിനെ തടയുവാൻ ശ്രമിക്കുന്ന ഒരു വിരുദ്ധ ശക്തി അന്തരീക്ഷത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. പൗലോസ്ലിഹായുടെ ഒരു ജയധ്വനി ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. തോറ്റവന്റെ പുറകെ അല്ല നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്, അതുപോലെ തന്നെ ജയിക്കാമോ എന്നൊരു പരീക്ഷണം നടത്താനുമല്ല നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. പൂർണ്ണമായി ജയിച്ച ഒരുത്തൻ്റെ നാമത്തിൽ നമ്മളും പൂർണ്ണമായി ജയിക്കുമെന്നുള്ള ആ ഉറപ്പിൽ അവൻ്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. യു എയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അതെ ദൈവമക്കൾ അനവധിയായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലപ്പോഴായി യാത്ര ചെയ്ത് എനിക്ക് നമ്മുടെ അനുഭവത്തിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കുവാൻ കർത്താവ് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ വാസ്തവത്തിൽ രക്തസാക്ഷികളുടെ ചരിത്രം വായിക്കുന്നതേ ഉള്ളൂ, നമ്മളാരും രക്തസാക്ഷികളാകുന്നില്ല. കഷ്ടതകളെക്കുറിച്ച് നമ്മളൊക്കെയും പ്രസംഗിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നതേ ഉള്ളൂ, നമ്മളാരും വേണ്ട പോലെ കഷ്ടമൊന്നും സഹിക്കുന്നില്ല. എന്നാൽ ദൈവജനം പരസ്യമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന് ഒത്തിരി ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല, നമ്മുടെയൊക്കെ മാതൃരാജ്യമായിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ അതെ അവന്യമായ പീഡനങ്ങൾ കൂടെ ദൈവസഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഒന്നും അറിയാത്തവരായി നമ്മൾ ഇവിടെ ഇരിക്കരുത്. അവരുടെ കഷ്ടങ്ങളോട് ഏകീഭവിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അതെ നമ്മളിവിടെ ആയിരിക്കണം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അതിൽ നിങ്ങൾക്ക് ആർക്കും തെറ്റിദ്ധാരണ തോന്നരുത്, ഏതോ ഇൻഡിഗോസുകാരുടെയൊക്കെ ഇരിപ്പുമൊക്കെ കണ്ടാൽ ഏതം തോട്ടം സൃഷ്ടിച്ചിട്ട് ഒരു മാസമേ ആയുള്ളൂ എന്നുള്ള രീതിയിൽ. പരിസരോ കർത്താവ് തൻ്റെ വരവ് ഏറ്റവും ആസന്നമാണെന്ന് വചനം കൊണ്ടും ലോക സംഭവങ്ങൾ കൊണ്ടും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാം വളരെ തിടുക്കബോധമുള്ളവരായി ഇരിക്കണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ ആൽഫബറ്റ് അതിൻ്റെ എ ബി സി ഡി അല്ല ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത് എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കല്ലേ, അത് വേണ്ടെന്നല്ല. അതിൻ്റെ എക്സ് വൈ ഇസഡ്, അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിങ്ങളും ഞാനും അതെ കടക്കേണ്ട സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭാഷയിൽ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നത്തെ ഈ ലോകം ഒരു ജീർണിച്ച ഒരു ലോകമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആകെപ്പാടെ അടിസ്ഥാനമെല്ലാം ഇളകി ഏത് നേരത്തും മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു ബഹുനില കെട്ടിടം പോലെ ഇന്നത്തെ ലോകമായിരിക്കുകയാണ്. അത് ആത്മനിഷ്ഠയുള്ളവന് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർ നോക്കുമ്പം ബഹുനില കെട്ടിടങ്ങൾ ഉയരുന്നു, പുതിയ പുതിയ ബോർഡുകൾ സ്ഥാപിക്കപ്പെടുന്നു, ഹൈവേസ് ആൻഡ് ബൈവേസ് ഒക്കെ അത് നിർമ്മിക്കുന്നു, ഒരു കുഴപ്പവുമില്ലെന്നാണ് ലോക മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ നിരാശപ്പെടല്ലേ, പക്ഷെ ഞാൻ പറയാം, ടൈറ്റാനിക് കപ്പലിൻ്റെ അവസ്ഥയിൽ ഇന്നത്തെ ലോകമായിരിക്കുക. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വേണ്ടത്ര രക്ഷാബോട്ടുകൾ പോലും കയറ്റാതെ, സ്ഥലമില്ലാഞ്ഞിട്ടല്ല രക്ഷാബോട്ട് കയറ്റുന്നത്, ടൈറ്റാനിക്കിന് ഒരു അപമാനമാണെന്ന് വിചാരിച്ച് എമർജൻസി ഒന്നും ഇതിനെ ബാധിക്കത്തില്ല, ഇതങ്ങനെ ലക്ഷ്യം കാണുമെന്നുള്ള വിചാരത്തിൽ യാത്ര തിരിച്ച ഒരു കപ്പൽ. പക്ഷേ അതിനേക്കാൾ ഉഗ്രനായ ഒരു മഞ്ഞുമല ഒഴുകി വന്ന് അതിനെ ഇടിച്ചു. അതിൻ്റെ അടിത്തട്ട് കാർന്ന് അതെ കൊണ്ടുപോയി. അടിത്തട്ട് പോയ വിവരം അറിയാതെ ഈ ടൈറ്റാനിക് കപ്പലിൻ്റെ ഉള്ളിൽ പിന്നെയും ആട്ടവും പാട്ടും കൂത്തും മദ്യപാനും ഒക്കെ തകൃതിയായിട്ട് നടന്നെന്നാ പറയുന്നു. അവൻ അറിഞ്ഞില്ല ഇതിന്റെ അടിത്തട്ട് പോയ വിവരം. അവൻ നോക്കിയപ്പോ മേൽത്തട്ടുണ്ടല്ലോ. ഇതാ ഇന്നത്തെ ലോകം, സൂക്ഷ്മബുദ്ധിയുള്ളവന് മാത്രമേ ഇതിന്റെ അടിത്തട്ട് പോയ വിവരം അറിയാനൊക്കൂ. ദൈവത്തിന് സ്തോത്രം. ആത്മദൃഷ്ടി ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് യു എയിൽ നിന്ന് വളരെ കഷ്ടം സഹിച്ച് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. നിങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ ദൈവം അറിയുന്നു. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ദോഹയിൽ ഒരു മാസത്തോളം ഇങ്ങനെ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ പല ലേബർ ക്യാമ്പുകളിൽ അവരെന്നെ കൊണ്ടുപോയി. വാസ്തവത്തിൽ എൻ്റെ മനസ്സുണ്ടായ ആ ദുഃഖത്തിൻ്റെ മുറിവുകൾ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. നമ്മളെക്കാളധികം സഹിക്കുന്നവർ, പ്രതീക്ഷകൾക്ക് ഭംഗം വന്നവർ, ദേ ഡോണ്ട് ലിവ് ബട്ട് ദേ എക്സിസ്റ്റ്. അവർ ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല, അവർ സ്ഥിതി ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു തലമുറ നമ്മുടെ ഏക പ്രത്യാശ എന്താ? ഈ ഒരു പ്രത്യാശ നമുക്കില്ലായിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നമ്മൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരായിട്ട് മാറുമായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം, പ്ലീസ് സൗരങ്ങൾ ആരെങ്കിലും ആ വാക്യാംശം ഒന്ന് വായിക്കണം. എനിക്കത് വളരെ പ്രിയങ്കരമായ ഒരു ഭാഗമാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 20:24 വാക്യമാണ്. പ്ലീസ് ഗാ അല്ല വായിക്കുമ്പോൾ മറ്റുള്ള
എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷയും ചെയ്യുകയാണ്. കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ.
നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കട്ടെ. പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഈ ദുബൈയിൽ ഈ ദിനങ്ങളിൽ ഒന്നിച്ചായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ. അനേകർ ഒഴുകിപ്പോയ ഈ ലോകത്തിൽ നോട്ട് ദറ്റ് വി സ്റ്റാൻഡ്, ഞങ്ങൾ നിൽക്കുകയല്ല, നീ ഞങ്ങളെ നിർത്തുകയാണ്. നിന്റെ കൈ ഞങ്ങളെ പിടിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ സ്വരം കേൾക്കട്ടെ. അടിയന്റെ ബലഹീനമായ നാവിൽ നിന്നല്ല, നിന്റെ സ്വർഗത്തിലെ അധികാരമുള്ള ശബ്ദം ഞാൻ കേൾക്കട്ടെ. നിന്നെ കാണട്ടെ. ഇവർ പോകുമ്പോൾ നിന്റെ രൂപം അവരിൽ തങ്ങി നിൽക്കട്ടെ. മറ്റുള്ളതൊക്കെ മറക്കട്ടെ, നിന്നെ മാത്രം ഞങ്ങൾ ഓർക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഈ അപേക്ഷ കേൾക്കണമേ. ഒന്ന് സ്തുതിച്ചാട്ട് ദൈവത്തെ. ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്ന അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചല്ലോ. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞ എന്നെ ഏറ്റവും വശീകരിച്ചിട്ടുള്ള ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം വിശുദ്ധ പൗലോസാണ്. അത് ഞാൻ പറയുമ്പോൾ ഞാൻ പത്രോസിനെ തരം താഴ്ത്തുകയല്ല, യാക്കോവിനെ ദുഷിക്കുകയല്ല. എൻ്റെ ഒരു ഹീറോ ആയിട്ട് പൗലോസ് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പൊങ്ങി വരാറുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളൊക്കെ നിന്ന പള്ളിയിൽ ചൊല്ലുന്ന ഗീതങ്ങളിൽ പലതും പൗലോസിനോടുള്ള ബന്ധത്തിലുള്ളതുമാണ്. അതിലൊന്നിങ്ങനെയാണ്, പൗലോസ്ലീഹ ധന്യൻ ചൊൽക്കേട്ടേനിദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ ദാനിയേൽക്കും സഭയിൻ ശാപം, അതിനകത്തൊരു ചെറിയ അബദ്ധം കാണിച്ചിട്ടുണ്ട്. സഭയിൻ ശാപം എന്ന് വേറെ ഒരു വരില്ല. ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ചെയ്താൽ ദൈവത്താൽ ശപിക്കപ്പെട്ടവനെന്നാണ് വചനം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവര് സഭയുടെ ശാപമെന്നാൽ ഏതായാലും പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല, അത് ഞങ്ങൾ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, അത് അപ്പോസ്തോലന്മാരൊന്നും ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തന്നതല്ല, ഞങ്ങളൊരു വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചു. ഞാന് ചില ബൈബിൾ കോളേജുകളിൽ അവസരം പോലെ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഒരു സബ്ജക്റ്റ് ഇതാണ്, മതമോ സഭയോ. എന്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ്. ഇന്ന് അനേകം ആളുകളെ സാത്താൻ മതത്തിന്റെ ശൃംഖലകളിൽ കുരുക്കിക്കൊണ്ടിരിക്കുക. വാട്ട് ഈസ് റിലിജിയൻ? എന്താ മതം? മതമെന്ന് പറയുന്നത് മനുഷ്യൻ ഭാവന ചെയ്തതാണ്. ആത്മീയ വിഷയങ്ങളെ മനുഷ്യൻ അവന്റെ മനസ്സിന്റെ വ്യാപാരത്താൽ അത് ചിന്തിച്ച് അവൻ തന്നെ അതിന് കൽപ്പിത രൂപങ്ങൾ കൊടുത്ത് അങ്ങനെ പ്രാവർത്തികമാക്കിയതാണ് മതങ്ങൾ. മതം സത്യമല്ലെന്നുള്ളതിന്റെ ഒറ്റ തെളിവ് ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിലുള്ള ഒറ്റ മതവും സത്യമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ പേഴ്സണായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ സന്തോഷം. ഒരു കണക്കിന്റെ ഉത്തരം 10 എന്നാ വരേണ്ടതെങ്കിൽ ശരി 1 ഉള്ളൂ. തെറ്റിന്റെ എണ്ണം എനിക്ക് പറയാൻ അറിയത്തില്ല. 10 ഒഴികെയുള്ളത് എല്ലാം തെറ്റാ. ഇതുപോലെ മതം ശരിയല്ലെന്നുള്ളതിന്റെ തെളിവ് അനേക മതങ്ങളുണ്ടെന്നുള്ളതാണ്. അയ്യോ, മതം ശരിയാണ്, ഒരു മതമല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ തലയ്ക്ക് വെളിയുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു മതം ഏതായാലും തിരക്കേണ്ടി എന്ന് പറഞ്ഞാൽ മതത്തിനകത്ത് വലിയ കഴമ്പൊന്നും ഇല്ലെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാലും എൻ്റെ പൊന്നേ മനുഷ്യനൊന്ന് നന്നായി കിട്ടിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. നന്നായുക എന്ന് പറഞ്ഞാൽ ഉടനെ ശരീരം ഫാറ്റാകുന്ന അർത്ഥമല്ലല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്തെ ഹിന്ദുക്കളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ആൾക്കാരായ പല സഹോദരന്മാരെയും ഞാനീ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ രാവിലെ കിടന്ന് കൂടുതൽ ഉറങ്ങിപ്പോയാലും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ നിന്ന് പൂന്താനന്നമ്പൂതിരിയുടെ ഒരു പ്രഭാത ഗീതം വന്ന് ഞങ്ങളുടെ ചെവിയിൽ അടിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ ചിലപ്പോൾ എഴുന്നേക്കുന്നത്. അതെന്നും ഒരു ഗാനമാണ്, അതിങ്ങനാണ്: ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. എല്ലാ ജന്മവും ഒരുപോലെ ആണെന്നൊക്കെ ആ ഫിലോസഫി പറയുന്നത്. പക്ഷേ അയാൾ പറഞ്ഞു നരജന്മം സഫലമാക്കണം, മനുഷ്യജന്മം സ്പെഷ്യലാണെന്ന് താൻ പാടുക. അത് വേദപുസ്തകത്തിന്റെ ഉപദേശം. കന്നുകാലികളുടെ ഉപദേശം ജന്മമല്ല, പക്ഷികളുടെ ജന്മമല്ല, വൃക്ഷലതാദികളുടെ ജന്മമല്ല, മനുഷ്യജന്മം. അത് ഒരിക്കൽ മാത്രം ലഭിക്കുന്നതായതുകൊണ്ടാണ് അത് സഫലമാക്കണമെന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ പ്രസംഗത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഈ പല കുട്ടികളും ഈ പബ്ലിക് പരീക്ഷയിൽ തോക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? സൈക്കോളജി പഠിച്ചവർക്കറിയാം അതിൻ്റെ കാരണം എന്താണെന്ന്. ഞാൻ തുറന്ന് നിങ്ങളോട് പറയാം, നമ്മുടെ പല കുട്ടികളും പബ്ലിക് പരീക്ഷയിൽ തോക്കുന്നതിൻ്റെ കാരണം എഴുതാൻ തുടങ്ങുമ്പോഴേ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത പ്രൈവറ്റ് ഉണ്ടല്ലോ, ഇത് തോറ്റാലും പ്രൈവറ്റായിട്ട് സെപ്റ്റംബർ ഉണ്ട്, അന്നേരം കയറിക്കോളാം. അതേസമയം ഈ സെപ്റ്റംബർ ഇല്ലെന്ന് വിദ്യാഭ്യാസ അതിർത്തി ഒന്ന് വെക്കാമെങ്കിൽ ഇന്ന് തോക്കുന്ന പല കുട്ടികളും ജയിച്ചു പോകും. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, പ്രൈവറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ സെപ്റ്റംബർ ഇല്ലാത്ത, ഞാൻ നാട്ടിലെ ഭാഷയാണ് പറഞ്ഞത്, സെപ്റ്റംബർ ഇല്ലാത്ത ഒരൊറ്റ പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ പേരാണ് ജീവിത പരീക്ഷ. അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ അതിനിതക്കവണ്ണം പ്രാപിപ്പാൻ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. പ്രൈവറ്റ് ചാൻസ് ഒന്നുമില്ല. പ്രൈസല്ലോ. പൗലോസിലേക്ക് ഞാനൊന്ന് മടങ്ങി വരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അത് ഓർപ്പിച്ചു. പൗലോസപ്പോസ്തലൻ സ്വപ്നം കാണാത്ത ഒരു വഴിയിലേക്കാണ് ദൈവം അവനെ നടത്തിയത്. താൻ ദമസ്കോസിന്റെ പടിവാക്കൽ വാതിക്കൽ വെച്ച് കൂടുതൽ അതേ ഉപദ്രവങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുവാനായിട്ട് പ്രോജക്റ്റൊക്കെ തയ്യാറാക്കി. ഐശ്വാരൂഢന്മാരായ അനുയായികളും ആയുധവർഗങ്ങളും ഒക്കെയായിട്ട് അവർക്ക് നേതാവായിട്ട് താൻ ഇങ്ങനെ പുരോഗമിക്കായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഒരു ഹെവൻലി ഫ്ലാഷ്, അത്യുഗ്രമായ ഒരു ചൈതന്യ പ്രവാഹം അവന്റെ മുഖത്തടിച്ചു. നിലത്ത് നിലത്ത് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, എന്താ ചോദിച്ചത്? നിങ്ങൾ ചേറിയാ, നീ ആരാകുന്നു? പക്ഷേ നമ്മുടെ ഈ ബൈബിൾ ഭാഷാന്തരങ്ങൾ ഇപ്പോഴും ശരിയാകാത്തത് കൊണ്ട് ഒത്തിരി അബദ്ധങ്ങൾ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഈ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് യേശുക്രിസ്തു എന്നാണ്. അപ്പൊ നമ്മുടെ ആളുകൾ പലരും ധരിക്കുന്നത് പൗലോസ് അവിടെ കിടന്നുകൊണ്ട് യേശുക്രിസ്തുവെ നീ ആരാണ് എന്ന് ചോദിച്ചെന്ന. പക്ഷേ ഞങ്ങളുടെ അടുത്ത് എൻ്റെ മാതാപിതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഒരു അര ലൂസായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, കൂടുതൽ കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ലൂസ്. പുള്ളിയുടെ ഭ്രാന്ത് എന്താന്ന് ചോദിച്ചാൽ ആരും ഉദ്രവിക്കൊന്നുമില്ല, ആരെ കണ്ടായിരുന്നു, പേര് ജോലി. എന്താ പേര്? അപ്പൊ ഒരാൾ പറയാൻ ഇരിക്കട്ടെ, എന്റെ പേര് തോമാച്ചൻ. ഒന്നേ പുള്ളിയാണ്. അടുത്ത ചോദ്യം എന്നാ പറയോ? തോമാച്ചന്റെ പേര്. ആ പുള്ളിയുടെ ഒരു കുഴപ്പമാണ്. നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ നീ ആരാകുന്നു യേശു ക്രിസ്തു എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനല്ല പൗലോസ് ചോദിച്ചത്. താൻ കർത്താവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ യേശു ക്രിസ്തു എന്നുള്ള ഒരു സങ്കല്പം പോലും തന്നെ മനസ്സിലായി. കാരണം യേശു ക്രിസ്തുവിനെ ദൈവമെന്നല്ല, ഒരു ദിവ്യനായിട്ട് പോലും താൻ ചിന്തിച്ചിരുന്നില്ല. അവൻ യഹോവയ്ക്ക് ന്യായ പ്രമാണത്തിന് എതിരായിട്ട് എഴുന്നേറ്റ ഒരു വിരുദ്ധോപദേശക്കാരനെന്ന് മാത്രമേ താൻ ധരിച്ചിരുന്നുള്ളൂ. കർത്താവ് എന്ന് താൻ ഉപയോഗിച്ചത് യഹോവ ലോർഡ്, ദൈവം എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവമേ ഇതാരാണ് എന്നോട് ഇടപെട്ടെന്നാ ചോദിച്ചത്? ഇത്ര മിടുക്കനായി എന്നെ എടുത്ത് തറയിലടിച്ചത് ആരാണെന്നാ ചോദിച്ചത്? പൈസലോ. ഉടനെ താൻ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി, നിന്റെ ഉപദ്രവം സഹിക്കുന്ന നസറേനായി യേശു ആകുന്നു ഞാൻ. അതോടെ താൻ അഭീലനായിട്ട് പൈസലോ. തെളിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂശിൻ സ്നേഹം തേടി ഈ പാവിയാമെന്റെ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ ഓടുന്നു ഏറ്റു ഞാൻ മാറുവാനാവതല്ലി നീ മാറുവാനാവതല്ലി നീ ലോകത്തിലേകയാശ്രയം യേശു മാത്രം ശോകങ്ങളേറി വന്നാലും. ഓക്കെ, അതൊക്കെ വളരെ പാടുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, സമയം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പൈസലോ, എന്റെ ദൈവമേ ന്യായപ്രമാണത്തിന്റെ ഉടമസ്ഥനായ യഹോവേ ഇതാരാണ് എന്നോട് ചെയ്തതെന്നാണ് താൻ ചോദിച്ചത്. യേശുവിനെ താൻ സങ്കല്പിച്ചിട്ട് പോലുമില്ല, പക്ഷെ താൻ പ്രതീക്ഷിക്കാത്ത മറുപടിയാണ്. ഐ എം ജീസസ് ദാറ്റ് ഈസ് പെർസിക്യൂട്ടഡ് ബൈ യു, നിന്നാൽ ഉപദ്രവം സഹിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പൊ ആ കിടപ്പി കിടന്നുകൊണ്ട് താന് ഒരു കാര്യം മനസ്സിലാക്കി, തൻ്റെ ഇതുവരെയുള്ള പോക്കും തൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ ടോട്ടൽ അപ്സെഡിറ്റി, ടോട്ടൽ ഫെയിലർ. എനിക്ക് മനസ്സിലായി. ഞാനത് ആ വായു എടുത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ ഈ നിലത്ത് കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അപ്പോരോ പണ്ഡിതനാ. പൗലോസപ്പോസ്തലനെ കുറിച്ച് നിങ്ങൾ ഈ പണ്ട് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഹില്ലൽ ഗമാലിയൽ എന്ന് പറയുന്ന രണ്ട് മതപണ്ഡിതന്മാരുടെ രണ്ട് സ്കൂളുകൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും അംഗീകാരമുള്ള ഗമാലിയൽ സ്കൂളിൽ നന്നായിട്ട് സൂക്ഷ്മതയോടെ ന്യായ പ്രമാണം പഠിച്ച മനുഷ്യനാണ്. അത് തന്നെയുമല്ല, ഗ്രീക്ക് ഫിലോസഫി, വേൾഡ് ഹിസ്റ്ററി ഇതെല്ലാം ബൈഹാർട്ടായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. റോമപ്പൗരനായതുകൊണ്ട് അതിൻ്റെതായ പാരമ്പര്യങ്ങളും പദവികളും അറിവുകളും എല്ലാം തനിക്കുണ്ട്. കമ്മപ്രായക്കാരായ മറ്റാരക്കോളുണ്ട് മുൻപനാ. ആ മനുഷ്യനകന്നുകൊണ്ട് ആരാന്ന് ചോദിച്ചത്? ആരാ? ഞാനത് എൻ്റെ ഭാഷ പറയുന്നത് ക്ഷമിക്കണം, പൗലോസിനെ തമ്പുരാൻ നിലത്തെടുത്ത് പഠിപ്പിച്ചെന്ന ഞാൻ പറയും. കാരണം നിലത്ത് കിടന്നുകൊണ്ട് പഠിക്കുന്നതാണ് ഈ നിലത്തെടുത്ത് എന്ന് പറയും. പൈതലോ, നീ ഇതുവരെ മേലെടുത്തൊക്കെ പഠിച്ചു വെച്ച് നടക്കുകയാണ്, നമുക്ക് അകാരാദി മോദം തുടങ്ങാം. പൈതലോ, അല്ല നീ ആരാകുന്നു കർത്താവേ, എനിക്കൊന്ന് വ്യക്തമാക്കി തരണമേ എന്ന. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആത്മീയ വിഷയങ്ങൾ പഠിക്കേണ്ടത് വലിയ തടിച്ച പുസ്തകങ്ങളിൽ നിന്നല്ല. ആത്മീയം പഠിക്കേണ്ടത് ദൈവം തമ്പുരാന്റെ വാക്കിൽ നിന്നല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും അങ്ങനെ വചനം പറയുന്നു. ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പൗലോസ് ഇപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഗമാലിയേലിന്റെ വാദത്തിൽ ഇരുന്നവൻ ഇപ്പോൾ യേശുവിന്റെ വാദത്തിൽ കിടക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഫിലോസഫി അല്ല പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പാരമ്പര്യത്തിൽ എത്തിക്കുവാൻ മതിയായ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ പൗലോസിന്റെ വായിൽ നിന്ന് വന്നത്. അതിലൊന്ന്, ദൈവമേ അവിടുന്ന് ആരാകുന്നു? ദൈവത്തെ അറിയുന്നതാണ് ആദ്യത്തെ അറിവ്. വയസ്സല്ലോ, ഇന്ന് അനേക ബൈബിൾ കോളേജുകളുണ്ട്, ഞാൻ കുറ്റം പറയുന്ന ആണെന്ന് ലജിച്ചാലും കുഴപ്പമൊന്നുമില്ല. വയസ്സല്ലോ, ആരാണ്ട് പറഞ്ഞ പോലെ കുടിൽ വ്യവസായം പോലെ ഒത്തിരി എണ്ണം നടത്തുന്നു, നല്ലതുകൊണ്ട്. വയസ്സല്ലോ, ഒത്തിരി വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തെക്കുറിച്ച് പലർക്കും ഒരു ബോധവുമില്ല, ദൈവമായിട്ട് പലർക്കും ബന്ധമൊന്നുമില്ല. അതിന് ഞാൻ പറയാറുള്ളത് മണവാളനില്ലാത്ത കല്യാണമെന്ന്. നമ്മളൊരു കല്യാണത്തിന് പോയി വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വിശേഷ വസ്ത്രാലങ്കൃതരായ ഒത്തിരി ആളുകൾ അതിലെ നടക്കുന്നുണ്ട്, നല്ല ഭക്ഷണകാര്യ സാധനങ്ങളൊക്കെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അന്വേഷിച്ചപ്പം മണവാള മാത്രം അവിടെ നിന്ന്. മണവാളനില്ലാത്ത വിവാഹമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആത്മീയം എന്ന് പറയുന്നത് അതാണ്. മതങ്ങൾക്കൊക്കെ പറ്റിയ പരാജയം പൈസവ് പല മതങ്ങളും. ഞാൻ എൻ്റെ ഫിലോസഫിയിലേക്ക് ഒന്നും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, ഗവേഷണം ചെയ്ത് പുറകോട്ട്. എന്നാൽ അതെല്ലാം അവസാനിക്കുന്നത് നിരീശ്വരത്വത്തിലാണ്. കമ്മ്യൂണിസം പിന്നെ മാർക്സിസം ദൈവ നിഷേധം എന്നുള്ള നിലയിൽ അവരത് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. പല മതങ്ങളും അത് ആരംഭിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന്. ബുദ്ധൻ മരിക്കാൻ നേരത്ത് അനുയായികളോട് പറഞ്ഞ ഇങ്ങനെയാണ്, ഇംഗ്ലീഷിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫോളോ മൈ പ്രീസെപ്റ്റ്സ് ആൻഡ് ഫോർഗെറ്റ് മീ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, എന്നെ മറന്നേക്കുക. പൈസല്ലോ, ആകാൻ നേരത്ത് എല്ലാം മായയാന്ന് പറഞ്ഞാ പുള്ളി സ്ഥലം വിട്ടു. അല്ലെ, ഞാനൊരു വഴി പറയാന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഞാൻ അച്ചമ്പട്ടത്തിന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമ, വീട്ടുപേരൊന്നും ഞാൻ പറയുകയല്ല, പറഞ്ഞാൽ നിങ്ങളെ ഇളയ അറിയും. 100-ൽ താഴെ വയസ്സ് പ്രായം ഉള്ളപ്പോൾ അയാൾ മരിക്കുകയാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാണാൻ. ലോകം അറിയുന്ന മനുഷ്യനാണ്, പ്രഗത്ഭനാണ്, തൻ്റെ യശസ്സൊക്കെ പരത്തിയ മനുഷ്യനാണ്. തൻ്റെ അന്ത്യമൊഴികൾ കേൾക്കാനായിട്ട് ബന്ധുമിത്രാദികൾ ഉച്ചവരും എല്ലാം കാതോർത്ത് ചുറ്റി നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, 10-90 ചെല്ലുവാനും വയസ്സ് വരെ ലോകത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, ആത്മാവ് ശരീരത്തോട് വിട ചോദിക്കുക. ഒടുവിലായിട്ടാള് പറഞ്ഞു കേൾക്കണോ, കുഞ്ഞുങ്ങളെ നമ്മുടെ ബിസിനസ് കാര്യമായിട്ട് നോക്കിക്കോണം എന്ന് പറഞ്ഞ ജോലി സ്ഥലം കാര്യമായി. ഹാ, എനിക്കതങ്ങോട് ചിന്തിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള അതിവാക്യങ്ങളൊന്നും ആർക്കും പറയാനിടയാകാതെ വൈസലോ താഴാൻ നേരത്തെ ബിസിനസ് നോക്കിക്കോണം. എന്തോ ബിസിനസ്? പൗലോസ്ലിയായ ഞാന് ഇഷ്ടപ്പെടുന്നതിന്റെ പല കാരണങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ 1-2 എണ്ണം, താൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ടു നോ ഗാഡ്. അജ്ഞാത ശക്തിയെ അറിയാൻ താൻ ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് ആരാണ്? ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഞാനൊരു കൊച്ചു കോമഡി പറയും. കോമഡി എന്ന് പറഞ്ഞാലേ വളിപ്പല്ല, ചില വാഹികമാർ വളിപ്പടി, അതെനിക്ക് ഇഷ്ടമല്ല. കോമഡി എന്ന് പറഞ്ഞാൽ നിർദോഷമായ വൈദ്യോ വൈദ്യലോ ഇതാണ്. ഈ ഇപ്പോഴത്തെ മാർപ്പാപ്പായുടെ മുമ്പിലത്തെ മാർപ്പാപ്പ മരിച്ച ആ ദിവസങ്ങളിൽ കോട്ടയം ഏരിയയിലെ ഒരു പെന്തക്കോസുകാരുടെ യോഗം. അപ്പൊ പിന്നെ ബ്രദറുകാരൊന്നും പണങ്ങേണ്ട കാര്യമില്ല, അതോ സമുദായക്കാരും പണക്കേണ്ട കാര്യമില്ല. ഒരു പെന്തക്കോസുകാരുടെ യോഗത്തിൽ നടന്നൊരു കാര്യമാണ്. ഒരാള് പ്രാർത്ഥിച്ചതാണ്, മാർപ്പാപ്പ മരിച്ച ആ വിവരം എല്ലാവരും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിൽ ഒരാൾ പ്രാർത്ഥിച്ച, കർത്താവേ മാർപ്പാപ്പ മരിച്ച വിവരം നീ അറിഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞു. പത്രം വായിച്ചോ, റേഡിയോയിൽ കൂടെ എങ്ങനെയെങ്കിലും കർത്താവ് വിവരം. പക്ഷേ നമ്മുടെ ദൈവം ഓമ്നിസിയന്റ് ആണെന്ന്, എല്ലാം അറിയുന്നവനാണെന്ന് ഈ അപ്പച്ചൻ അറിയത്തില്ല. പൈസല്ലോ ഞാൻ പറയുന്ന ഒത്തിരി ദൈവങ്ങളൊന്നും വേണ്ടെന്നേ, ഒരു ദൈവം മതി. പക്ഷെ ആ ദൈവം നമ്മുടെ എല്ലാ കാര്യത്തിനും മതിയായ ദൈവത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ സ്നേഹിക്കുന്ന ചില ആളുകളൊക്കെ ഞാൻ അവരെ ആത്മീയ നിലയെ കുറിച്ചൊക്കെ അവസരം പോലെ ചോദിക്കും. ഒരു ദിവസം ഞാനൊരു അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിച്ചു കേട്ടോ. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ട്. കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അമ്മച്ചി ഒറ്റ കാര്യത്തിൽ എന്നോട് പറയാ, ദൈവമല്ല എനിക്ക് ആരുമില്ല. അമ്മച്ചിയുടെ വാർത്തയിൽ കേട്ടാ തോന്നും ദൈവം ഒരു വികലാംഗനാണ്, നടക്കാനൊന്നും കഴിയില്ല. അമ്മച്ചിയുടെ കൂടെ കൂടിയതിന് ശേഷം ആ ദൈവത്തിന്റെ ബാധ്യതയും കൂടി ഇപ്പൊ അമ്മച്ചിയാണ് അതെ നോക്കേണ്ടതായിട്ടിരിക്കുന്നത് എന്നൊക്കെ അങ്ങ് തോന്നും. എന്നാ അങ്ങനെ അല്ലാതെ അമ്മച്ചി പറയേണ്ടിയിരുന്നത്, അമ്മച്ചി പറയേണ്ടിയിരുന്നത് എനിക്ക് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സ്നേഹ സാഗരവും കാരുണ്യവാരിധിയുമായ ഒരു ദൈവമുണ്ട്, എനിക്കത് മതി എന്നാ പറയേണ്ടത്. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് ദൈവത്തെ അറിയുന്നതാ. വൈസല്ലോ വൈസല്ലോ ആ പക്ഷേ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകത ഉണ്ട്, ചോദിച്ചാ മറുപടി പറയുന്നവനാ കേട്ടോ. അവിടെ നിന്ന് ആരാന്ന് ചോദിച്ചോട്ടെ, ആ ഇനി ഒരിക്കൽ പറയാം നല്ല പറഞ്ഞു. അവിടെ വെച്ച് തന്നെ മറുപടി, നീ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നിന്റെ ഉപദ്രവം സഹിക്കുന്ന യേശുവാകുന്നു ഞാൻ. ആ കിടപ്പി കിടന്നുകൊണ്ട് കുറ്റബോധത്തിന്റെ ആഴിയുടെ ആഴങ്ങളിൽ തന്നെ താണു. ഇതുവരെ അന്നാദും കയ്യാപ്പാദും എല്ലാം തന്നെ ചതിക്കുകയാണല്ലോ ചെയ്തത് എന്ന് തനിക്ക് മനസ്സിലായി. അവിടെ കിടന്നുകൊണ്ട് താന് രണ്ടാമത് ചോദിച്ച ചോദ്യം ഞാൻ സമയത്തെ മാനിച്ചുകൊണ്ട് പറയട്ടെ, വാട്ട് ഷാൽ ഐ ഡു ലോ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം. ഇതല്ലോ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന, നമ്മുടെ ആത്മീയത്തെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കുന്ന രണ്ട് പില്ലേഴ്സാണ് ഈ രണ്ട് ചോദ്യങ്ങൾ. ടു നോ ഗോഡ് ആൻഡ് ഓൾസോ ടു നോ ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തെ അറിയുകയും അവൻ്റെ ഇഷ്ടം അറിയുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അറിവ്. പ്രേയിച്ചല്ലോ. പക്ഷേ പൗലോസിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു സൗന്ദര്യമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പറഞ്ഞേര്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്. പ്രേയിച്ചല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ദൈവമേ അന്ന് ആരാണെന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? രണ്ടാമതായിട്ട് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ നാടൻ ഭാഷയിൽ അതിന് പറയുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾ ഗുണം വരാനുള്ളവൻ്റെ ചോദ്യങ്ങളാണ്. പ്രൈസലോ എന്തിനാ ഒത്തിരി പഠിക്കുന്നത്? പ്രൈസലോ നീ അറിയേണ്ടത് അറിയണം. ഈ ശലോമോൻ രാജാവിന് പറ്റിയ പരാജയം എന്നാണെന്നറിയോ? അതൊന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ശലോമോന്റെ ദൈവകൃപയിൽ നിന്ന കാലത്ത് താന് ക്രിസ്തുവിനെയും സഭയെയും മാർമികമായി അതെ സൂചിപ്പിക്കുന്ന ഉത്തമഗീതമെഴുതി. നമ്മുടെ പല ആളുകളും ധരിക്കുന്ന ഈ ഉത്തമഗീതം എന്ന് പറഞ്ഞാൽ സിനിമാ കഥയാണ്, ഏതാണ്ട് വനിതയ്ക്കകത്തോ ഏതാണ്ടുള്ള ഒരു കഥയാണ് ആ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഉത്തമഗീതമാണ്, അല്ല വൃത്തികെട്ട ഗീതമല്ല. പൈസലോ അതിന്റെ പ്രമേയം യേശു ക്രിസ്തുവും തിരുസഭയുമാണ്. ദൈവകൃപയിൽ നിന്ന കാലത്ത് താൻ എഴുതിയതാണ്. അത് കഴിഞ്ഞത് എനിക്കൊരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് അറിയാമല്ലോ പല ആളുകൾക്കും അബദ്ധം പറ്റുന്ന ഇവിടെയാണ് ഒത്തിരി താനും മാനവും ഒക്കെ കിട്ടുകയും പിന്നെ വന്ന് പുകഴ്ത്താൻ ഒത്തിരി ആളുകൾ ദൂരെ നിന്നൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലരുടെ തലയങ്ങ് തിരിഞ്ഞു. അപ്പൊ ഇയാള് കൃപയിൽ നിന്ന് കുറേശ്ശെ മാറി. പിന്നെ പുള്ളിയുടെ ജോലി എന്നാന്ന് ചോദിച്ചാൽ ഭാര്യമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അടുത്ത ജോലി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പറയുന്നതെല്ലാം പോവുക അങ്ങനെ. അപ്പൊ ഈ ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് താനെ കൃപയിൽ നിന്ന് ഒരല്പം താണ നാളുകളിലാണ് താനെ പ്രോവർത്തി എഴുതിയെന്നാണ്. എന്ന് പറഞ്ഞാല് സദൃശവാക്യങ്ങൾ, സദൃശവാക്യങ്ങൾ മിക്കവാറും ഗുണദോഷങ്ങൾ. നിങ്ങൾ ചില ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല ദൈവകൃപയിൽ നിൽക്കുന്ന കാലത്ത് ആരെ കണ്ടാലും കുഞ്ഞെ രക്ഷിക്കപ്പെട്ടാണോ മോനെ, എങ്ങനെയൊക്കെ ഇരിക്കുന്നു, കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കൃപ തുറന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ, ചോദിക്കുന്നത് നല്ല കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സുവിശേഷം ചോദിച്ചുകൊണ്ടിരുന്ന ആള് പിന്നെ ചോദിക്കുന്നത് വിശേഷമാണ്. പൂവിച്ച കല കടയിൽ ഇപ്പോഴും കച്ചവടം കൊണ്ട് പക്ഷെ പുല്ലാ വെക്കുന്നത്, പറഞ്ഞോളൂ രണ്ട് പൂവാ വെച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ അവിടെ വെക്കുന്നത് പുല്ലാ. പരിസലോ ഇപ്പൊ പ്രോവർസാ. ചിലരുടെ ഗുണദോഷമൊക്കെ കേൾക്കണം, ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കുഞ്ഞെ വല്ലപ്പോഴും ഒക്കെ പോണവിടാ ആരാധനയ്ക്ക് തീരെ പോണം. എപ്പോഴും വീടിയാണേലും ഒത്തിരി വലിക്കരുത്, ഒന്നോ രണ്ടോ ഗുണദോഷമാ. ഇങ്ങനെയുള്ള ഗുണദോഷം പറയാതിരിക്കാന്ന് നല്ലത്, വീട്ടിലിടയില്ല വീട്ടിൽ വെറുതെ ഇരുന്നവൻ പ്രൈസല്ലോ. അത് കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജ് പറയുന്നത് ഇയാള് അവസാനം ഈ ശലോമോന്റെ ഇതാ വിചാരിച്ച എന്നാന്നറിയോ, നല്ല ഒരു അരമനയും പണിതു, ഫറവോന്റെ പുത്രിയെ മുഖ്യ മവാട്ടിയുമാക്കി, പിന്നെ ദേശത്തുള്ള കന്യമാരെ എല്ലാം ഭാര്യമാരുമാക്കി, ഇഷ്ടം പോലെ പൊന്നും വെള്ളിയും ഒക്കെ ആയി. തൻ്റെ സൗന്ദര്യവും തൻ്റെ ആരോഗ്യവും ഒക്കെ എന്നേക്ക് നിൽക്കുമെന്നുള്ളതാ പുള്ളി ചിന്തിച്ചത്. പക്ഷെ അബദ്ധം പറ്റിപ്പോയി. ഇതല്ലോ ജീവിതം, ഒരു യാഥാർത്ഥ്യമല്ലേ. താന് ക്രമേണ ക്രമേണ അതെ അധപ്പതനത്തിലേക്ക് നീങ്ങി. അപ്പോൾ അന്ത്യകാലത്ത് തനിക്കൊരു ചെറിയ കുറ്റബോധം ഉണ്ടായി എന്നാണ് ചില ചിന്തകന്മാർ പറയുന്നത്. ഈ പോക്കിനകത്തൊന്നും വലിയ അർത്ഥമില്ലെന്ന് തനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് താൻ സഭാപ്രസംഗം എഴുതിയത്. ഈ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ ചില ആളുകളുണ്ടല്ലോ ഒത്തിരി കുഴഞ്ഞ് പിന്മാറ്റത്തിലായ ചില ആളുകളോട് നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ ചില മുറിപ്പാടുകൾ പിന്നെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ സഭാപ്രസംഗിയിൽ താൻ ഇങ്ങനെ എഴുതി, മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നു. മൃഗത്തിന് ആത്മാവ് ഇല്ലെന്ന് പോലും താൻ പറയേണ്ടതായിരുന്നു, പക്ഷേ മൃഗത്തിൻ്റെ താഴോട്ട് പോകുന്നു ആർക്കറിയാം എന്ന് ചോദിച്ചു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത് ശലോമോന് വന്നതുപോലെ അധപ്പനും ആർക്കും വരരുത്. ദാവീദ് അവൻ്റെ ജീവിതത്തിൽ ഭയങ്കര പാപം ചെയ്തെങ്കിലും ശലോമോൻ നേടാത്ത ഒരു നേട്ടം അവൻ കൈ സ്വന്തമാക്കി. അനുതാപത്താൽ അവൻ ദൈവകൃപ മടക്കിയെടുത്തു. അതേസമയം തന്നെ ശലോമോന് അങ്ങനെയുള്ള ഒരു മടങ്ങി വരെ ഉണ്ടായതായിട്ട് അതേ കാണുന്നുമില്ല. ഞാനത് വൈദവയെന്ന് പറഞ്ഞേ ഉള്ളൂ, നമുക്ക് മടങ്ങി വരാം. നമ്മൾ ഒത്തിരി അറിയേണ്ട കാര്യമില്ല, അറിയേണ്ടത് അറിയുന്നവരായിരിക്കണം. അതിൽ ഒന്നാമത്തെ അറിവ് ഹൂ ആർട്ട് ദൗ ലോർഡ്, എന്റെ ദൈവമേ അങ്ങ് ആരാകുന്നു എന്നാണ്. യഹോവയോടാ താൻ ചോദിച്ചത്, പക്ഷെ കേറി ഇടപെട്ടത് യേശുവാണ്. കാരണം എന്താണെന്നറിയാമോ, ജീസസ് ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം. അമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഗോഡ് വിത്ത് അസ്. ഈയിടെ ഞാനേ ഈ റസലുകാർഡ് ബൈബിള് അതിന്റെ വേർഷൻസ് ഒക്കെ എന്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ റസലുകാർഡ് യേശു ക്രിസ്തു ദൈവമല്ലാന്ന് അവതരം കിട്ടുന്നത് എല്ലാം പഠിപ്പിക്കുന്നവരാണ്. അവർ പഴയ നിയമത്തിൽ പ്രവചനങ്ങൾ എങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയാനായിട്ട് ഞാൻ അവരുടെ പുസ്തകം വായിച്ചു നോക്കി. അവർക്ക് ഒരു കയ്യേറ്റവും ചെയ്യാൻ വയ്യാത്ത വിധത്തെ അത് കിടക്കുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അത്ഭുതം മന്ത്രി വീരനാൻ ദൈവം സമാധാന പ്രഭു നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും. ഈ കൈകാലികൾ ഇളക്കി കിടന്ന് കരയിൽ നീ കൊച്ചു കുഞ്ഞുണ്ടല്ലോ, ആരാന്നറിയാമോ? നിത്യപിതാവ്. നിത്യപുത്രനെന്നല്ല, നിത്യപിതാവാണ് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം തന്നെ വെളിപ്പെട്ടിരിക്കുന്നതാണ്. നീ ദൈവത്തെ അറിയുന്നെങ്കിൽ ശരിക്കറിയണം, അല്ലെ ഒന്നും അറിയാതിരിക്കണം. രണ്ടാമത്, ദൈവത്തെ അറിയുക മാത്രമല്ല ദൈവത്തിന്റെ ഇഷ്ടം അറിയുകയും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് പലരും ആത്മീയത്തിൽ കഴകം പിടിക്കാത്തത് അതിന്റെ ഭാഷയാണ്. കാരണം എന്താ നിങ്ങൾക്കറിയാമോ? അവർ ദൈവത്തിന്റെ അടുക്കൽ അവരുടേതായിട്ടുള്ള ഒരു അജണ്ട കൊണ്ട് വെക്കുക. ദൈവമേ, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്, അടിയിൽ ഒരു ഒപ്പിട്ട് തരണം. അവരുടെ സ്കീമിന്റെ അടിയിൽ ദൈവത്തിന്റെ ഒപ്പ് വാങ്ങിക്കാൻ അവരിങ്ങനെ നടക്കുക. എന്നാൽ പൗലോസ് അങ്ങനല്ല, ഒരു ബ്ലാങ്ക് പേപ്പറിന്റെ അടിയിൽ പൗലോസിന്റെ അണ്ടർസൈൻ ചെയ്ത് അവൻ ദൈവത്തിന് മുമ്പിൽ കൊണ്ട കൊടുക്കുക. ഇപ്പോഴോ ഞാൻ പറയുന്നുണ്ടോ? ഒന്നും എഴുതാത്ത ഒരു വെള്ളക്കടലാസിന്റെ അടിയിൽ തർസോസുകാരൻ ശൗലെന്ന് എഴുതി ഒപ്പിട്ടേറ്റ് അവൻ കർത്താവായ യേശുവിന്റെ കൈ കൊണ്ട കൊടുക്കുക. അതിന്റെ മുകളിൽ അങ്ങേക്ക് ഇഷ്ടമുള്ളത് എഴുതി ചേർത്തോളാം. പ്രൈസല്ലോ, നമ്മുടെ ഇഷ്ടത്തെക്കാളും നമ്മുടെ തീരുമാനത്തെക്കാളും ഒക്കെ വലുത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പ്രസാദം, അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? കുറഞ്ഞ പക്ഷം അതിന് മൂന്ന് ക്വാളിറ്റീസ് ഉണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന്. ഒന്നാമത്, അത് നന്മയാണ്, പൂർണ്ണതയുള്ളതാണ്. മൂന്നാമത്, അത് ദൈവത്തിന് പ്രസാദവുമാണ്. അതാ നമ്മൾ പാടുന്നത്, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻസിതമെന്തെന്നോ ഞാനറിയുവാൻ.
നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻസിതമെന്തെന്നോ ഞാനറിയുവാൻ.
എൻ മനം പുറുക്കി മാറിടും ദേവീ,
എൻ മനം പുറുക്കി മാറിടുന്നു നിത്യം. നിന്യമാണെനിക്കി ലോകലാവണ്യം, നിന്യമാണെനിക്കി ലോകലാവണ്യം.
ഓക്കെ, ഇതൊക്കെ സമയം ഓടിപ്പോകുന്നതുകൊണ്ട് സാധിച്ചുകൊണ്ട് അല്പസമയം കൂടെ ഇരിക്കാം. പ്രൈസലോ, ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യാൻ, അന്ധമായി വിശ്വസിക്കുവാൻ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവാണ്. യേശുവിനെ വിശ്വസിച്ചു പോയത് കൊണ്ട് എനിക്ക് ചതിവ് പറ്റിയെന്ന് ഇതുവരെ ഒരുത്തം പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പ്രൈസലോ, ആരും എന്നോട് പിണങ്ങായിരിക്കാമെന്ന് ഞാനൊരു കാര്യം പറയാം. പല ആത്മീയന്മാരെയും വിശ്വസിച്ചതിന്റെ പേരിൽ മോഹഭംഗവുമായിട്ട് നടക്കുന്നവരെ ഞാൻ കാണിച്ചു. എന്താ പൊന്നെ അവിടെ ചെന്നത്? എന്റെ ഗതികേടായി. ആയുസും പോയി, അവസരവും പോയി. എന്നാൽ ദൈവത്തെ കലവറ കൂടാതെ അനുഗമിച്ചതിന്റെ പേരിൽ ചതിക്കപ്പെട്ടു പോയ ഒരൊറ്റ മനുഷ്യൻ പോലുമില്ല. എളിയവനായി എന്റെ അനുഭവം പറഞ്ഞാൽ, വൈതലോ, കർത്താവിനെ കുറച്ചുകൂടെ നേരത്തെ അതെ ആകേണ്ടതുപോലെ അതെ ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തക്കാരനാണ് ഞാൻ. എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഇന്നലെ ബൈദവേ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സ്നാനമേറ്റപ്പോൾ എനിക്ക് ചതിവ് പറ്റിയോ എന്നുള്ളതായിരുന്നു എൻ്റെ അമ്മയുടെ പേടി. നല്ല അച്ചമ്പട്ടത്തിലൊക്കെ പോയിട്ട് പിന്നെ ഓരേശിപ്പട്ടത്തിലേക്ക് മാറിയത് തെറ്റിപ്പോയോ എന്നമ്മയ്ക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അമ്മയ്ക്ക് സത്യം മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് കുടുംബത്തിൽ നിന്ന് അമ്മയെ സ്നാനപ്പെട്ടത്. പക്ഷെ അമ്മയ്ക്കൊരു വലിയ പേടിയുണ്ടായിരുന്നു. പിന്നെ അതൊരു എന്നോട് പറഞ്ഞു, ഈ ബാവായുടെ മെട്രാസിൻ്റെ ഒക്കെ ശാപം നമുക്ക് പറ്റുകയല്ലേ? എന്നായിരുന്നു അമ്മയുടെ പേടി. അമ്മയ്ക്ക് തിയോളജി അറിയത്തില്ല. എന്തോ പറഞ്ഞ അമ്മയെ ധൈര്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞ അമ്മ ഇല്ല, അവരുടെ ഒന്നും ശാപം നമുക്ക് പറ്റത്തില്ല. ഉടനെ അമ്മ പറഞ്ഞു, പിന്നെ അങ്ങനെ പറഞ്ഞാലോ പറ്റത്തില്ലെന്ന്. എന്നാ എന്ത് കാരണത്താല? ഞാൻ പറഞ്ഞു അവരുടെ അനുഗ്രഹം പറ്റുന്നില്ലല്ലോ. ശക്തിയുണ്ട് രണ്ടു വയസ്സൊന്നും വേണ്ട. അവർ അനുഗ്രഹിച്ചിട്ട് ഒരു ഗുണവും വരുന്നില്ല. പ്രൈസലോ, പിന്നെ അവർ ഉപദ്രവിച്ചാൽ മാത്രം പറ്റുമെന്ന് പറയുന്നതിനകത്ത് കാര്യം എന്ന് പറഞ്ഞു. എന്നാ എനിക്ക് വിലയാൻ പറഞ്ഞ പോലെ ഒരാളിനെ അറിയാം. അവൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അവൻ ചവിച്ചാൽ ചവിക്കപ്പെട്ടു. ഈ ചില കൊച്ചു പിള്ളേരൊക്കെ എന്നെ നോക്കുന്നു, ഇങ്ങനെ ഒരു അച്ഛനായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ നത്രാച്ചനും ബാബായി എല്ലാം കൂടെ മുടക്കിയതല്ലേ, പിന്നെ എങ്ങനെയാ പുള്ളി ജീവനോടെ ഇരിക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയാം അതിന്റെ കാരണം പറയാം. കോട്ടയം ഭദ്രാസൻ എന്ന് പറഞ്ഞ ഭദ്രാസൻ ചില ബാബാ കക്ഷി മെത്രാൻ കക്ഷി എല്ലാം കൂടെ ഒന്നിച്ച് നിന്ന സമയത്താണ് എന്നെ മുടക്കൽ. അപ്പൊ എന്റെ മുടക്കേൽപ്പന മണൽകാട്ട് പള്ളിയിൽ വായിക്കുമ്പോൾ പുതുപ്പള്ളിക്കാരനായ ഒരാള് പള്ളിക്കാരനാ അയാളത് കേട്ടു. കേട്ടു വന്ന് എന്നോട് പറഞ്ഞു, നമ്മളെ മുടക്കിയ കൽപ്പന ഞാൻ കേട്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം മുടക്കൽപ്പന എന്താന്ന്. എന്നെ മുടക്കിയ കൽപ്പനയുടെ രത്നം ചുരുക്കി ഞാൻ നിങ്ങളോട് പറയാം. ഇങ്ങനായിരുന്നു, കാനം സ്വദേശിയായ തെയ്യബ്രാവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വൈദികൻ വേദവിരീതികളായ ബന്ധുക്കൂസുകാരുടെ ഉപദേശം അനുസരിച്ച് പോയി വെള്ളത്തിൽ മുങ്ങിയതായി നാം അറിയുന്നു. അയാളെ നമ്മുടെ പള്ളികളിൽ പ്രവേശിപ്പിക്കുകയോ കൂതാശകളിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്തു കൂടാത്താകുന്നു. ഇവർക്ക് ബോധമില്ലേ? ഞാൻ പിന്നെ ആ കൂതാശയുടെ പുറകെ നടക്കൂ. ആ അതൊക്കെ പോട്ടെ, അതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ ശവിക്കാവുന്നിടത്തോളം ശാപിച്ചാണ് അത് അവസാനിപ്പിച്ചത്. അപ്പൊ പിന്നെ നിങ്ങൾ ചിന്തിച്ചേക്കും അതെങ്ങനെ അതിനെ അതിജീവിച്ച് മനുഷ്യൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. അതിന്റെ കാരണം പറയാം. പീലാത്തോസ് താന് ഉദ്ദേശിക്കാത്ത ഒരു മേലൽ തെളിയതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? എഴുതിയത് എഴുതിയെന്ന് എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം എഴുതി വെച്ച് അവരാ കൽപ്പനയുടെ അടിയിൽ ഇങ്ങനെ എഴുതി, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും എന്നേക്കും കൂടെ ആവശ്യിക്കുമാറാകട്ടെ. അത് നമുക്കൊരു നല്ലൊരു ലാഭമായിട്ട് ഇന്ന് 1000 കോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ടെന്നാ പറയുന്നത് ലേറ്റസ്റ്റ് ന്യൂമറേഷൻ. 1000 കോടി മനുഷ്യരും അവധി എടുത്തിരുന്ന് നമ്മളെ ശവിച്ചിട്ട് കൂടോത്രം ചെയ്യാൻ അറിയാവുന്നവരെല്ലാം ചെയ്യട്ടെ. കൂടോത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഗൂഢോപദ്രവം. ഇതിലോ ക്ഷുദ്രപ്രയോഗം എന്നുള്ള വാക്കിന്റെ അർത്ഥം പൊടിക്കൈ എന്ന. എന്തെല്ലാം പരിപാടി അറിയാമെന്ന് ചെയ്യട്ടെ, പക്ഷെ അഗ്നിയുടെ മുമ്പിൽ ഇതൊക്കെ മെഴുകുരുകുന്നത് പോലെ ഉരുകിപ്പോയിതല്ലോ. എന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം, ചിലരുടെയെങ്കിലും ബിൽഡപ്പിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ട്. കർത്താവിന്റെ വരവില്ലാതുകൊണ്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ എനിക്കൊരു ധൈര്യമുള്ള എന്താന്ന് ചോദിച്ചാൽ എന്റെ പ്രശ്നങ്ങളെക്കാൾ എന്റെ പരിഹാരകൻ വലുതാണ്. എന്റെ ശത്രുക്കളെക്കാൾ എന്റെ മിത്രം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ ബോധ്യമുള്ളവരെ വീണ്ടും ശ്രദ്ധിക്കാതെ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? സമർപ്പണത്തിന്റെ ചോദ്യം ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പേ ഒന്ന് ചോദിച്ചോ. ചുമ്മാ വല്ലവരെ കാണുന്നവരോടെല്ലാം ഞാൻ ചോദിക്കരുത് എന്ത് ചെയ്യണമെന്ന്, കർത്താവിനോട് ചോദിക്കണം ഞാൻ എന്ത് ചെയ്യണം കർത്താവേ. മറുപടി കേൾക്കണോ? നീ പോക, നീ ചെയ്യുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. പൈതല്ലോ പൈതല്ലോ, ഞാൻ നിന്നെ അറിയിക്കാം. നീ ആലോചി നടക്കണ്ട, ഞാൻ നിന്നെ അറിയിക്കാം. ഇപ്പൊ നീ മൂവി ആയ മുന്നോട്ട് പോ, ഞാൻ സമയാസമയങ്ങളിൽ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് താൻ അധീനനായി, ദൈവഹിതത്തിന് താൻ വിധേയനായി, സ്വർഗത്തിലെ കാര്യപരിപാടി വർക്കൗട്ട് ചെയ്യുവാൻ താൻ അണ്ടർസൈനിട്ട് ഇറങ്ങി തിരിച്ച ഒരു ഭാഗ്യവാനാണ്. പൈതലോ പോയ വഴിക്ക് എന്തെന്ത് കഷ്ടങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ തനിക്കുണ്ടായി. പൈതലോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഠിപ്പിക്കലുണ്ട്, അതിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. അത് മറ്റൊന്നുമല്ല, കർത്താവായി യേശുക്രിസ്തു കാൽവരിയിൽ കഷ്ടങ്ങളെല്ലാം നമ്മുടെ പേർക്ക് സഹിച്ചു തീർത്തത് കൊണ്ട് നമ്മൾ ഇനി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ആരാണ്ട് ചോദിച്ചു യോബിന്റെ കഷ്ടതയെക്കുറിച്ച് ചോദിച്ചപ്പോ യോബ് ഒരു മണ്ടനാണ്. എവിടുത്തെ തിയോളജി ആയിരുന്നു? അതിലേക്ക് ഞാൻ അധികം കടന്നു പോകുന്നു. പൗലോസിനെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ച 1000 പ്രശ്നങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. തനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പിന്മാറിപ്പോകാമായിരുന്നു, പക്ഷേ താൻ എന്ത് ചെയ്യുന്നറിയാമോ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ തന്നെ നോക്കിയാൽ കാണാം, ഒരു പട്ടാളക്കാരൻ നിൽക്കുന്ന പോലെ അതാ നിൽക്കുന്നത്, വെല്ലുവിളിച്ചോണ്ടാണ് നിൽക്കുന്നത്. കഷ്ടതയെ, പട്ടിണിയെ, ഉപദ്രവങ്ങളെ, ആപത്തെ, വാളെ, ധൈര്യമുണ്ടെങ്കിൽ വാ. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഒന്ന് നോക്ക്. അതല്ലോ, എന്നിട്ട് താൻ ഭയങ്കരമായ പ്രശ്നങ്ങളെ വൺ ബൈ വൺ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞ കൂട്ടത്തിൽ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിപ്പാൻ കഴിയയില്ല. ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറച്ചിരിക്കുന്നവനെ പിന്നെ വല്ലവരും കുലുക്കാൻ പോകും. വൈദല്ലോ, നമ്മൾ പലരും പിശാചിന് ആശ പകർത്തി കൊടുക്കുന്നുണ്ടാകത്തിൽ ആരും വിട്ടുമാറാതെ നടക്കും. പിശാച് എന്തിനും ഒരു പരിപാടിയും കൊണ്ട് വരുമ്പോ നമ്മുടെ ഒരു പ്രിയ പാസ്റ്റർ, എന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പാസ്റ്റർ, അത് ആരെ കണ്ടാലും വളരെ സ്നേഹത്തോടെ ഇടപെടും. യോഗത്തിന് പോലീസുകാർ എസ്കോർട്ട് കൊടുക്കുക വല്ലതും ചെയ്യുകയാണെങ്കിൽ പോലീസ് മക്കൾ എന്നൊക്കെ അദ്ദേഹം പറയും. പോലീസ് മക്കൾ എല്ലാവരും സ്നേഹിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ നെഗറ്റീവായിട്ടായാലും കൊള്ളാം, പോസിറ്റീവായിട്ടായിട്ടായാലും കൊള്ളാം, ആരെങ്കിലും വന്നാൽ അവരോട് പറയണം, പൊയ്ക്കോ ഞാൻ ഉറച്ചിരിക്കുന്നു. അതിലോ എന്നെ ഇളക്കാൻ നോക്കണ്ട, ഒരു ശക്തിക്ക് എന്നെ ഇളക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റൈസല്ലോ ആരല്ല. അങ്ങനെ താന് കർത്താവിന്റെ പ്രോഗ്രാം വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോകുകയാണ്. കമ്മിങ് ടു ദ ക്ലോസ്, ഞാൻ ചിന്താവശ്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങളെ വിളിക്കുന്നു. അങ്ങനെ താൻ പോയിക്കൊണ്ടിരിക്കുമ്പോ മറ്റേതര പൊസ്തോലിനെക്കാളും കൂടുതൽ താൻ അധ്വാനിച്ചു. യഹൂദന്മാരുടെ ഇടയിലും യവന്മാരുടെ ഇടയിലും ഒക്കെ താൻ പ്രസംഗിച്ചു. താൻ സ്വപ്നം കാണാത്ത മെലിതാദ്വീപിൽ വരെയും കയറി പ്രസംഗിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം ഒരുക്കി, കപ്പലുടച്ചു. അത് കഴിഞ്ഞിട്ട് റോമിൽ പോകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതിനും ദൈവം സാധ്യത കൊടുത്തു. അതിനിടയ്ക്ക് റോമിലേക്കുള്ള യാത്രയിൽ താൻ വളരെ നാളുകൾ ശുശ്രൂഷിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു, ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്ത്. യുനോ ഏഷ്യ മൈനർ എന്ന് പറയാൻ കാരണം നമ്മൾ ജീവിക്കുന്ന ഏഷ്യ ഏഷ്യ മേജറാണ്, വലിയ ഏഷ്യ. മറ്റേത് അതെ ഏഷ്യ മൈനറിലാണ്. അതിൽ പൗലോസിനെ ഒരു ഡിയറസ്റ്റ് ചർച്ച ആയിരുന്നു എഫേസോസിലെ സഭ. താൻ റോമിലേക്കുള്ള യാത്രയിൽ മെലേത്തോസ് എന്ന് പറയുന്ന ആ ഇടത്തിൽ താൻ എത്തി. നിങ്ങൾ ഈ വായിച്ചു നോക്കണം. അവിടെ വച്ച് താന് ഏഷ്യ മൈനറിലുള്ള തൻ്റെ പ്രിയപ്പെട്ട ദേവമക്കളെ വിശ്വസിച്ച് അവിടെയുള്ള കൂട്ടുവേലക്കാരെ എല്ലാം വിളിച്ചു. എഫേസോസിലെ മൂപ്പന്മാരെയൊക്കെ താൻ വിളിച്ചു. താനിപ്പോൾ റോമിലേക്ക് പോവുകയാണ്, ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. അതുകൊണ്ട് ഒരു വിടവാങ്ങൽ ഒരുപക്ഷെ ആയിരിക്കാം. താൻ അവരെ കണ്ട് ഒന്ന് വന്ദനം പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്ന ആ ഭാഗം ഒന്ന് വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 20:24 സത്യം പറഞ്ഞാൽ ആ അധ്യായം നമ്മൾ വായിച്ചാൽ കണ്ണുനീരുള്ളവനൊക്കെ കരഞ്ഞു പോകും. അല്ലാത്തവൻ കരഞ്ഞു ഞാൻ പറയാം. ഇതല്ലോ കണ്ണുനീർ എന്നൊരു സാധനം നമ്മുടെ ഗ്രന്ഥിയിൽ ഉണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്താതെ അത് വായിച്ചു തീർക്കാൻ ആർക്കും സാധിക്കും. ഐസല്ലോ താൻ കഴിഞ്ഞ നാളുകളിൽ അവരുടെ ഇടയിൽ എങ്ങനെയായിരുന്നു, സുവിശേഷ നിമിത്തം താൻ എന്തെല്ലാം സഹിച്ചു, യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒക്കെയും താൻ എന്തെല്ലാം സഹിച്ചു, ഇതെല്ലാം അവലോകനം ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളെ വിട്ട് താൽക്കാലികമായി പോകുന്നു. തൻ്റെ ഭാവികാല പ്രത്യാശയും എല്ലാം താൻ പറയുന്നു. ആ കൂട്ടത്തിൽ താൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, വെള്ളിയോ പൊന്നോ ഒന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. പൈസല്ലോ അല്ലല്ല, ഞാൻ ഒരുത്തൻ്റെയും ലാഭം എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതാണെന്ന് കർത്താവായ യേശു പറഞ്ഞത് എൻ്റെ മുദ്രാവാക്യമായി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വിട ചോദിക്കുമ്പോൾ അവരെല്ലാവരും കണ്ണുനീരോടുകൂടി കരഞ്ഞു. ആ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 20:24 വാക്യം ഒരാൾ വായിക്കുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം.
എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല.
എങ്കിലും എന്നെ എന്നെ പറയാൻ കാരണം എന്താണെന്നറിയോ, ഇംഗ്ലീഷ് അറിയാവുന്നവർക്കറിയോ, ഇൻസ്പൈറ്റ് ഓഫ് ഓൾ എന്നാണ്. അതിന്റെ മുമ്പിൽ ചില പ്രതിബന്ധങ്ങൾ തനിക്കായി കാത്തിരിക്കുന്നതായി പ്രവാചകന്മാരും മറ്റും പറഞ്ഞ ഓർമ്മ തന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ചെയ്യായിരിക്കാം, ബന്ധനങ്ങളും കഷ്ടങ്ങളും ഒക്കെ എനിക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ, എങ്കിലും ഞാൻ എന്റെ പ്രാണന് വിലയേറിയതായി എണ്ണുന്നില്ല. അടുത്ത വാക്യം,
എന്റെ ഓട്ടവും
ആ എന്റെ ഈ പൗലോസിനുള്ള എന്റെ സ്നേഹത്തിന്റെ വേറൊരു കാരണം, പൗലോസിന് അതിൽ സ്പീഡുള്ള മനസ്സിലാണ്. ഈ മൊയൽ എത്ര എത്ര ക്ഷീണിച്ച മൊയലായാലും, തോക്കടിച്ച മൊയലായാലും, മൊയൽ നടന്നു പോയെന്നായാലും പത്ത് കഴിച്ചു. പിന്നെ അറിയാവുന്നവര് പറഞ്ഞു, പറഞ്ഞു സോറി മാര്, മൊയല് ഓ ഓടിയെന്നോ ചാടിയെന്നോ ഒക്കെ പറയുന്നു. പൗലോസ് വയസ്സിനായപ്പോഴും ഒരുപക്ഷെ രോഗിയൊക്കെ ആയി കാണും, കണ്ണിന് കാഴ്ചയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും പുള്ളിയുടെ സ്പീഡ് എന്തുവാ, ഓട്ടവാ. അതേസമയം സങ്കീർത്തനക്കാരന്റെ സ്പീഡ് എന്നെ നാളെ പൗലോസ് ജോലികൾ തന്നെയായിരുന്നു, പുള്ളി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പൗലോസ് ഓടിയാണ്. നമുക്ക് എത്രയോ പാട്ടുകളുണ്ട് എന്റെ ഓട്ടവും വധ്വാനവും എന്നൊക്കെ, അതോ കടലേ കിടന്നുകൊണ്ടാണ് വൈസലോ പ്രേരിച്ചലോ. ചിലര് ക്രിസ്ത്യ ജീവിതത്തിൽ ആദ്യമോട്ട് ഭയങ്കര സ്പീഡായിരിക്കും ഓടിയിട്ട്, പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ നടക്കും, പിന്നെ കടപ്പിൽ പോകണം. ഐ മീൻ ഞാൻ ആത്മീയത്തെ ഭാഷയിലാണ് പറഞ്ഞത്, അങ്ങനെ പോരാ. യഹോവയെ കാത്തിരിക്കുന്നുണ്ടല്ലോ, അവന്റെ സ്പീഡിനെ കുറിച്ച് വേദവസ്ഥത്തിൽ പറയുന്നത്. ഒരു എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ബൈബിൾ കോളേജ് എന്നെ അച്ചപ്പട്ടത്തിന് പഠിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, യഹോവയെ കാത്തിരിക്കുന്നവനെ ആദ്യം ഓടരുത്, ആദ്യം നടക്കണം, പിന്നെ പോയിട്ട് ഓടണം. അങ്ങനെയാണ് ഫിനിഷിംഗ് പോയിന്റ് എത്തും തോറും സ്പീഡ് കൂടണം, ഒന്നിനൊന്നിന് കീഴോട്ട് കീഴോട്ട് പോകരുത്. യഹോവയെ കാത്തിരിക്കുന്നത് ശക്തിയെ പുതുക്കും, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. വൈദലോ വൈദലോ ആ നമ്മുടെ ജില്ലാവശ്യത്തിലേക്ക് വരാം. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷയും തികക്കണമെന്നേ എനിക്കുള്ളൂ. കുമ്പനാട്ട് എനിക്ക് സ്നേഹമുള്ള ഒരാള് ഒരിക്കല് എന്നോട് പറഞ്ഞു, അദ്ദേഹം നല്ലൊരു ചിന്തകനായൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സഭയിൽ മൂന്ന് തരത്തിലുള്ള വേലക്കാരുണ്ടെന്നവർ, അത് എല്ലാ സഭയിലും ഉണ്ട്, ഐ പി സിയിലും ചത്തക്കോട്ടിലും ഒക്കെ ഉണ്ട് മൂന്ന് തരത്തിലുള്ള വേലക്കാർ. അത് ഒരു കൂട്ടം സഭയുടെ നേതാവിന്റെ വേലക്കാർ, വേറൊരു കൂട്ടം സഭയുടെ വേലക്കാർ, വേറൊരു കൂട്ടം കർത്താവിന്റെ വേലക്കാർ. അത് കർത്താവിന്റെ വേലക്കാർ മാത്രമേ കഴകം പിടിക്കൂ, അല്ലാത്തവരൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വീണ് അടിഞ്ഞു പോകും. പ്രോത്സാഹനം ഇല്ലാതെ വരുമ്പോഴോ സഹായം നിൽക്കുമ്പോഴോ ഒക്കെ അവർ പിന്നെ വഴിമാറിപ്പോ. പൗലോസിന്റെ ഓട്ടം എന്താണെന്നറിയാമോ, അദ്ദേഹം പറയുന്നത് എനിക്ക് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എനിക്ക് പൗലോസിനോടുള്ള സ്നേഹത്തിന്റെ വേറൊരു കാരണം, അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് തികയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്, തികയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. പ്രൈസലോ, അത് പിന്നെ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. തികയ്ക്കണം, പ്രൈസലോ, എനിക്ക് തികയ്ക്കണമെന്നുള്ള പൂർണ്ണത ആണ് തൻ്റെ ലക്ഷ്യം, അല്ലാതെ എനിക്ക് വേറെ ഒരു ലക്ഷ്യമില്ലെന്ന് താൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി വീണ്ടും നിങ്ങളോട് പറയുന്നത്, നിനക്ക് നല്ല ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിക്കും. ആദ്യമായി നല്ല ഒരു ലക്ഷ്യബോധം പ്രാപിക്കുക, അത് ദൈവം തമ്പുരാൻ പൂരിപ്പിച്ചു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ എന്നാ ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ കഷ്ടകാലത്ത് ജനത്തിന് വേണ്ടി വാദിക്കാനായിട്ട് തൻ്റെ ജീവിതത്തിന്റെ അവസരങ്ങളെ ഉപയോഗിച്ച നല്ല ഭക്തിയുള്ള ഒരു 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 എസ്തർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയെ നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലേ? അഹശ്വേരോസ് രാജാവിന്റെ രാജ്ഞി പദവിയിലേക്ക് അവള് എത്തിച്ചേർന്ന ആളാണ്. പക്ഷേ അവൾ ഒരു ദിവസം രാജാവിന്റെ മുമ്പിൽ തന്നെ തന്നെ മറന്നുകൊണ്ട് രാജാവ് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കണി കാണിക്കാനായിട്ട് രാജാവിന്റെ മുമ്പിൽ പോയി. പ്രജാതിരാജാക്കന്മാർക്കൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവര് രാത്രി അവരെ മൂത്ത കുത്തുകോ വല്ലതും ചെയ്ത് നല്ല പ്രയാസത്തിൽ വായിക്കുന്നെങ്കിൽ രാവിലെ ആരെയെങ്കിലും കണ്ടാവുന്നേ അവനെ കൊല്ലിവെക്കും. ആ ഒരു രാജാവിന്റെ ടെമ്പർ ഉള്ളത് കൊണ്ട് സൂക്ഷിച്ച രാജാവിന്റെ അടുക്കല് ഒരുത്തം ചെല്ലുന്നു. ഇവൾ അതെല്ലാം മറന്നേറ്റ് രാജാവിന് ഒമ്മിച്ചു നിന്നു. പക്ഷെ ദൈവം അനുകൂലമായിരുന്നു കൊണ്ട് രാജാവ് ഇവിടെ ഇവളോട് ചോദിച്ചു, സരാജി നിനക്ക് എന്താ വേണം? അത് കഴിഞ്ഞ് രാജാവ് ഒരു കാര്യം തന്നെ സജസ്റ്റ് ചെയ്തു, നിനക്ക് രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ക്ഷമിക്കൂ, ഇന്നത്തെ അന്യന്മാരോടെ സാധാരണക്കാരോടെ രാജ്യത്തിന്റെ തിരിഞ്ഞാത്തമായി ഒത്തിരി ഹോൾ വെക്കാനും തവക്കോട്ട ഉണ്ടാക്കാനും ഒക്കെ നല്ല സൗകര്യമാണല്ലോ, രാജ്യത്തിന്റെ പകുതി കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിയായി. അവളെന്ത് ചെയ്തെന്നറിയാമോ? അവൾ പറഞ്ഞു, എനിക്ക് രാജ്യവും വേണ്ട, രാജ്യത്തിന്റെ പകുതിയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, രാജാവ് എന്റെ വിരുന്നിൽ വരണം. ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിൽ രാജാവ് വരണമെന്ന് പറഞ്ഞു. ആ ചരിത്രം പിന്നെ പഠിച്ചു നോക്കുന്നവർക്കറിയാം. അവൾ ഒരിക്കൽ വിരുന്നിൽ രാജാവ് വന്നു, അവിടെ വെച്ച് അവൾക്ക് കാര്യം സാധിച്ചു. ഹാമാൻ തലകറങ്ങി നിലത്ത് വീണു, ശത്രുവിനെ അവൾ പരാജയപ്പെടുത്തി. രാജാവിനെ കൈവശമാക്കിയാൽ രാജ്യം നിന്റെ വകയാണ്. അതൊരു സത്യമാണ്. നീ ദൈവത്തെയാ സ്വന്തമാക്കേണ്ടത്. നീ ദൈവത്തെ സ്വന്തമാക്കിയാൽ ഭൂമിയുടെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും വരാൻ പോകുന്ന നിത്യതയും നിന്റെ വകയാണ്. നീ ഭൂമിയെ കൈവശമാക്കിയത് ഒടുവില് ചാത്തക്കുർബാന നടത്തിയല്ല, നീ രാജാവിനെ സ്വന്തമാക്കേണ്ടത്. നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ രാജാവിനെ നീ സ്വന്തമാക്കണം. വൈസലോ, നല്ല ആഗ്രഹങ്ങളെ ദൈവം സഫലമാക്കുന്നവനാ. ഇനി ഞാൻ ഈ പ്രസംഗം നിർത്തുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹം നിങ്ങൾ കേട്ടല്ലോ എന്നേ എനിക്കുള്ളൂ. എനിക്ക് കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണം, എന്റെ ഓട്ടവും പൂർത്തീകരിക്കണം എന്നേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് സാധിച്ചോ ഇല്ലയോ എന്നൊന്ന് ചിന്തിച്ചിട്ട് ഇപ്പോ ഇപ്പോ പാസ്റ്ററുടെ കയ്യിലേക്ക് ഞാൻ ഈ ശുശ്രൂഷ വിട്ടുകൊടുക്കും. രണ്ട് തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് സമാപിപ്പിക്കാം. റോമിലെ ജയിലിൽ മരണം കാത്തുകിടക്കുകയാണ്. തന്റെ തലയ്ക്ക് മുകളിൽ തന്റെ വിധി എഴുതി തൂക്കിയിരിക്കുകയാണ്. ഡേറ്റ് തന്റെ മരണ വിധം ബിഹട്ടിംഗ് ആണ്, തല കണ്ടിക്കുകയാണ്. റോമാ പൗരന്റെ മരണം ഇതൊക്കെ അതിനകത്ത് ആ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചിട്ട് തന്റെ ശിഷ്യനായ തിമോത്തിയോസിന് ആ ലേഖനം എഴുതുകയാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ,
ഞാൻ നല്ല പോർ പൊരുതു,
കണ്ടോ, ഞാൻ നല്ല യുദ്ധം ചെയ്ത് കഴിഞ്ഞു. അടുത്തത്
ഓട്ടം തികച്ചു.
അന്ന് അന്ന് പേസോസി പറഞ്ഞ എന്നാണെന്നറിയാമോ? എന്റെ ഓട്ടം തികയ്ക്കണമെന്നേ എനിക്കുള്ളെന്ന് പറഞ്ഞു. ഇപ്പോൾ താൻ എഴുതുന്നു, ഓട്ടം തികച്ചു. അടുത്തത്
വിശ്വാസം കാത്തു.
അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിശ്വാസം കാത്തെന്ന് പറയുന്നത് വിശ്വാസത്തിന് ബൈബിളിൽ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതായത് അവനെ രക്ഷകനായി സ്വീകരിക്കുന്നതാണ് ഒന്നാമത്തെ വിശ്വാസം. എന്നാൽ കാത്തു എന്ന് പറയുന്ന വിശ്വാസം യേശു ക്രിസ്തുവിന്റെ ഡോക്ട്രിൻസ്, കർത്താവ് കൽപ്പിച്ച് അവന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുന്നതാണ് രണ്ടാമത്തെ വിശ്വാസം. അത് ഞാൻ കാത്തെന്നാ പറയുന്നത്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നോട് നിങ്ങളോടൊക്കെ കർത്താവ് ചില കാര്യങ്ങൾ ചോദിക്കും. അതിലൊന്ന്, ഞാൻ നിങ്ങൾക്ക് തന്ന കൽപ്പനകളൊക്കെ നിങ്ങൾ പാലിച്ചോ, എന്റെ വിശ്വാസം പാലിച്ചോ കാത്തോ എന്ന് ചോദിച്ചാൽ, കർത്താവ് കൃപയാൽ അത് കാത്തു സൂക്ഷിക്കാനിടയായി തീർന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഭാഗ്യം. എന്നാൽ ഞാൻ അപവാദം പറയല്ലേ കേട്ടോ, ഇന്ന് അനേകം സഭാമേലധ്യക്ഷന്മാരെ സ്വർഗം ഒരിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയണോ, എന്റെ വിശ്വാസം ഭേദപ്പെടുത്തി, അവിടുന്ന് തന്നെ വിശ്വാസം ഭേദപ്പെടുത്തി, പിന്നെ ചില പല പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാക്കി. ഉണ്ടാക്കാനാണോ ഞാൻ നിന്നോട് പറഞ്ഞത്? കാക്കാനല്ലേ പറഞ്ഞത്? കാത്തു സൂക്ഷിക്കാൻ തന്നപ്പോ ഇവനെന്ത് ചെയ്തു? അവൻ ബുദ്ധം ബുദ്ധം പ്രമാണം ഉണ്ടാക്കി. ഈ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ തുന്നകദോശകൾ കൂടിയാണ് വാസ്തവത്തിൽ ക്രൈസ്തവ സഭയുടെ ഉപദേശങ്ങൾ ഭേദപ്പെടുത്തിയത്. പള്ളികളിലൊക്കെ ചെല്ലുക. ഇന്നാളൊരു വല്യപ്പച്ചൻ അങ്ങോട്ട് ആവേശം കയറിയപ്പോ പുള്ളി അങ്ങ് വിശ്വാസ പ്രമാണം ചൊല്ലി. ഇക്കായാലും കുസ്തന്തിനോസിലും പോലീസിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പറഞ്ഞു. കുസ്തന്തിനോസ് പോലീസ് അന്ന് മൂപ്പറക്ക് അറിയത്തില്ല. ആ കുസ്തന്തിനോസിലും പോലീസിലും വിശ്വസിക്കുന്നുണ്ട്. നീ സുന്നകദോസിന്റെ അനുശാസനങ്ങൾ പാലിക്കാനാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? കർത്താവ് തന്ന ശുശ്രൂഷ ചെയ്യിക്കാനും അവന്റെ അവൻ തന്ന വിശ്വാസം പാലിക്കാനും? റോമൻ കത്തോലിക്ക സഭ ഇപ്പൊ പ്രതിക്കൂട്ടിലായിരിക്കുക. എന്താ നിങ്ങൾക്കറിയാമോ? 100 ആണ്ടുകളായി ബസ്പുർക്കാന, പെർഗേറ്ററി, കുട്ടിനരകം, മരണാന്തര ലോകത്തിൽ ആത്മാക്കളായിട്ട് വറുക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പഠിപ്പിച്ച് ഒത്തിരി ഒത്തിരി മുതൽ സംഭാവിച്ചതിന് ശേഷം ഈ അടുത്ത സമയത്ത് ഒരു മാതാവ് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലമില്ല. ദൈവമേ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? കർത്താവ് തന്ന ശുശ്രൂഷയും പിന്നെ വിശ്വാസം അവൻ ഏൽപ്പിച്ചതായ സത്യങ്ങളും കാത്തു സൂക്ഷിക്കണം എന്ന് എനിക്കുണ്ടെന്ന് പറഞ്ഞ ആൾ ഒടുവിൽ പറഞ്ഞു, ഞാൻ കാത്തു എത്തേണ്ട അടുത്തെത്തി, ഓടി ഞാൻ ഫിനിഷിംഗ് പോയിന്റിലെത്തി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പൂർത്തീകരിച്ചവർക്ക് സമ്മാനം കൊടുക്കുന്ന കൂട്ടത്തിൽ പൗലോസിന് കിട്ടും. ഓട്ടം തികച്ചു, ഓട്ടം തികച്ചെന്ന് തികച്ചവർക്ക് സമ്മാനം കൊടുക്കുന്ന കേട്ടവരിന് ഒരു പുള്ളിക്കാറ്റിയും പതുക്കെ വരും. ആരാന്നറിയാവും, ഓടിയവർക്ക് എല്ലാ സമ്മാനം ഉണ്ടെന്ന് കേട്ടാലേ ഒരു സ്ത്രീയും പതുക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തിന്റെ ഭാര്യ ഞാനും കുറച്ച് ഓടിയതാ, പകുതി ഓടി, എനിക്കൊരു കൺസലേഷൻ പ്രൈസെങ്കിലും കിട്ടാനുള്ള അർഹതയുണ്ട്. എടീ മാറിക്കേ, പകുതി ഓടിയവർക്കല്ല സമ്മാനം, ഓട്ടം തികച്ചവർക്കാണ് സമ്മാനം. പൈസലോ നിങ്ങൾക്ക് വിവരം മനസ്സിലായോ? ഡമസ്കോസിന്റെ പടിക്കൽ വെച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു, ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അത് വഴി പോലെ അറിയിച്ചു, അറിഞ്ഞതിനോട് വിശ്വസ്തത പാലിച്ചു. എഫേസൊസിലെ മൂപ്പന്മാരോട് വിട ചോദിക്കുമ്പോൾ തന്റെ അന്തിമാഭിലാഷം അവരെ അറിയിച്ചു, എന്റെ ഓട്ടം തികയ്ക്കണം, കർത്താവ് തന്ന ശുശ്രൂഷയും എനിക്ക് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. പൗലോസേ നീ ഭാഗ്യവാൻ, നീ മരണം കാത്തു കിടക്കുന്ന ഈ സമയത്ത് നിനക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് രണ്ടും പൂർത്തീകരിച്ചതായ ഒരു ചരിത്രമാണ് നിനക്ക് പറയാനുള്ളത്. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അത് കഴിഞ്ഞ് ഇനി നീടിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എന്തൊരു ഉറപ്പാന്നറിയാവോ എനിക്ക് വെച്ചിരിക്കുന്ന ഇത്. ഇത് വയത് 55 ഉണ്ണോണിസാറിന്റെ അപ്പത്തനെ വരെ പരിചയമുണ്ട്. കളിമൻ സാർ ഇറങ്ങി തിരിച്ച കാലം മുതൽ അറിയാം. സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാ ആ ദൈവം തരാ അല്ലേ, തരാതെ എനിക്ക് പോകുന്നു. പൈസല്ലോ അങ്ങോട്ട് ചോദിക്കുമ്പോ ഇങ്ങോട്ടൊരു ചോദ്യമാണ്. പൈസല്ലോ പൗലോസ് കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാല്ല, അവൻ പറയുന്നത് എനിക്കൊരു കിരീടമുണ്ട്, അതെനിക്ക് കിട്ടും എന്ന് താൻ എഴുതിയപ്പോ തന്റെ ആത്മ കണ്ണുകൊണ്ട് താൻ അകലങ്ങളിലേക്ക് പ്രവചന ദൃഷ്ടി പായിച്ചു. ഇന്ന് ദുബായിൽ ഈ കൂട്ടത്തിൽ എളിയവനായ എന്നെയും നിങ്ങളെയും കൂടി ആത്മാവിൽ താൻ കണ്ടു. കണ്ടിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരായ ഏവർക്കൂടെ. ഞാൻ ഈ പ്രസംഗം നിർത്തുമ്പോൾ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയമുള്ളവരെല്ലാം കൈകളെ ഉയർത്തട്ടെ. കർത്താവിന്റെ വരവിൽ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരെല്ലാം കൈകളെ ഉയർത്തട്ടെ. അങ്ങനെയാണെങ്കിൽ അവൻ വരും. അവൻ വരുന്നതിന് മുൻപേ നമ്മുടെ കാര്യം തിരിക്കണം. ബുദ്ധിയുള്ള കന്യമാരെ കുറിച്ചും ബുദ്ധിയില്ലാത്ത കന്യമാരെ കുറിച്ചും കെ വി സൈമൻ സാർ തന്റെ ഭേദവിഹാരം എന്ന് പറയുന്ന ആ കവനത്തിൽ താൻ ഒരിടത്ത് ഇങ്ങനെ എഴുതി. അത് ഇങ്ങനെ എഴുതിയത്, കടപൂട്ടും മുൻപേ വിളക്കിനെന്ന പടുതയായി വാങ്ങിച്ചു കൊണ്ടിതായിൽ കൊടിയൊരു രാത്രിയിൽ ദീപമെന്നേ ഇടരോടിരുളിൽ ഇരുന്നു പോകും. അത് മനസ്സിലായോ? കടപൂട്ടുന്നതിന് മുമ്പേ മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുപിടി കേൾക്കുമ്പോ അന്നേരം മണ്ണെണ്ണ വാങ്ങിക്കാൻ ശ്രമിക്കരുത്. അപ്പോഴത്തേക്ക് കടയെല്ലാം അടച്ച് കടക്കാരൻ പോയി കഴിയും. ആ ഇതല്ലോ, അതുകൊണ്ട് നേരത്തെ വിളക്കിന്റെ എണ്ണയൊക്കെ കയ്യിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ തന്നെ അതിന്റെ മലയാളം എഴുതിയിരിക്കുന്നത്, മരണം വരും മുൻപ് മത്യരെല്ലാം ശരിയാക്കിയിടണം ആത്മകാര്യം. മരണം വന്ന് കടപൂട്ടുന്നതിന് മുമ്പേ ആത്മാവിന്റെ കാര്യം ശരിയാക്കണം. പൈസല്ലോ, 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 നമുക്കൊരു കാര്യം ചെയ്യാം, കർത്താവിനോട് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറയും. അതറിഞ്ഞാൽ പിന്നെ അതിനോട് വിശ്വസ്തരായി നമുക്ക് മുന്നോട്ട് പോകാം. അത് തെളിക്കാം, നല്ലൊരു വലിയവസാനത്തിന് നമ്മളെ കർത്താവ് ഭാഗ്യവാന്മാരാക്കി തീർക്കും. കൈകളത്തി ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ആശീർവദിക്കും.